അസംഖര പരമ്പരയിൽ തന്നെ മറ്റു പരമ്പരകളിലും ഉണ്ടായി. ദ്വൈത പരമ്പരകളിലും ആ സന്യാസം ഉണ്ടായെങ്കിലും അവരും ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച ആ സന്യാസത്തെ അല്പം മാറ്റങ്ങൾ വരുത്തി സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പരിഷ്കൃതമായ സന്യാസം അത് എന്നെ തുടക്കം കുറിച്ച ശങ്കരാചാര്യ. പക്ഷെ ഇന്ന് വന്നു വന്നു സന്യാസിമാര് പോലും സന്യാസത്തെ കുറിച്ച് ശങ്കരാചാര്യർ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അതാണ് ഞാൻ തമാശ എന്ന് പറഞ്ഞത്. ശങ്കരാചാര്യർ സന്യാസത്തെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? അതിവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സന്യാസം? അതല്ല ആശ്രമധർമ്മം എന്താണ്? പരിപ്രജനം എന്താണ്? ജ്ഞാനം എന്താണ്? സന്യാസിക്ക് എങ്ങനെയാണ് മോക്ഷം? ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാ പരമ്പരയെ അഭിമാനിക്കുന്നവർ പോലും അത് മനസ്സിലാക്കാറില്ല. പക്ഷെ മറ്റൊന്നുണ്ട്, സന്യാസിമാരാകുന്നവർക്കെല്ലാം ഇത് മനസ്സിലാക്കുന്നതിനുള്ള മാനസികമായ അവസ്ഥ ഉണ്ടാവണമെന്നുമില്ല. ബുദ്ധിയുടെ നിലവാരമോ മനസ്സിന്റെ ഏകാഗ്രതയോ ഒക്കെ ഉണ്ടാവണമെന്നുമില്ല. സന്യാസം പല കാരണങ്ങൾ കൊണ്ടും പല നിമിത്തങ്ങളും കൊണ്ടും ഉണ്ടാകും. സന്യാസം എന്ന് പറയുന്നത് ഒരാശ്രയം, അങ്ങനെ സന്യാസത്തെ സ്വീകരിക്കും. കേവലം ഒരാശ്രയമായിട്ട് മിക്കവാറും പേർക്ക് സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഉപായമായിട്ട്, അല്ലെങ്കിൽ പലരും ഇതിൽ അബദ്ധത്തിൽ പെട്ടുപോകുന്നതായിട്ട്, അറിയാതെ ചെന്ന് ചാടിപ്പോയിരുന്നതായിട്ട് അങ്ങനെയും വരാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നതായിട്ട് അങ്ങനെ വരാം. പലരും ഇതിലറിയാതെ വന്ന് ചാടിയിട്ട് പിന്നീട് അറിയുന്നു. ചിലര് ജിജ്ഞാസ കൊണ്ട് ഇതിലേക്ക് വന്നിട്ട് പിന്നീട് അറിയുന്നു. പലർക്കും ഇതറിയേണ്ട കാര്യമേ ഇല്ല, സന്യാസിമാരായി ജീവിച്ചാൽ മാത്രം മതി. അങ്ങനെയുണ്ട്. ഇവിടെ ഭാഷകാരൻ അങ്ങനെ വ്യക്തമായും പറയും ഇന്നതാണ് സന്യാസം. അത് ബുദ്ധൻ പറഞ്ഞ സന്യാസമോ സ്മൃതികളിൽ പറഞ്ഞിരുന്ന സന്യാസമോ ഒന്നുമല്ല, അതിനെയൊക്കെ പരിഷ്കരിച്ചതാണ്. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ സന്യാസിമാരും തയ്യാറാകുന്നു. സന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ ചെയ്യുക, എന്തെങ്കിലും വ്രതം സ്വീകരിക്കുക, അത് തന്നെ ശ്രേഷ്ഠം എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം പേര്. ജീവിതത്തിൽ ചില നിഷ്ഠകളൊക്കെ ഉണ്ടായിരിക്കുക, ചില വ്രതങ്ങളെല്ലാം പാലിക്കുക, അത് നല്ലത് തന്നെയാണ്, അത് വേണ്ടതുമാണ്. പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസം അതല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റതെന്താണ്? സന്യാസാശ്രമമാണ്. ആ സന്യാസാശ്രമത്തിൽ വ്രതം നിഷ്ഠകളൊക്കെ ആവശ്യമാണ്. ആ സന്യാസത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ശങ്കരാചാര്യർ പറയുന്നത് ശരിയായ സന്യാസം, അതിവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരു ധർമ്മത്തെ സ്വീകരിച്ചതുകൊണ്ട് പ്രത്യേകിച്ചതിന് ദിവ്യത്വമൊന്നുമില്ല, മഹത്വമില്ല. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, സന്യാസി മൂന്ന് പേരിൽ യാതൊരു വ്യത്യാസമില്ല. മൂന്ന് പേരുടെയും ദിവ്യത്വവും മഹത്വവും ഒക്കെ ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് മൂന്നുപേരും ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു? മൂന്നുപേര് സ്ഥിതി ചെയ്യുന്നത് ധർമ്മത്തിലാണ്. അവരവരുടെ വാസനയ്ക്കനുസരിച്ച് അവരുടെ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഈ മൂന്ന് പേരിലും തമ്മിൽ ഒരു വ്യത്യാസം, ഒരാൾ മറ്റൊരാളെക്കാളും ശ്രേഷ്ഠനോ ഒരാൾ മറ്റൊരാളെക്കാളും പൂജ്യനോ ഒന്നും ആകുന്നില്ല. ധർമ്മ സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രം. എന്തുകൊണ്ട്? മൂന്നും ധർമ്മമാണ്. പിന്നെങ്ങനെ വ്യത്യാസം വരും? ഒരാളിങ്ങനെ ശ്രേഷ്ഠനാകും? ഒരിക്കലും ആകത്തില്ല. ഇവിടെ വ്യത്യാസം ഭാഷകാരം പറയുന്നുണ്ട്. അത് ധർമ്മ സ്വീകരണത്തിലൂടെ അല്ല. ഇവിടെ പറയുന്നത് എന്താണ്? മൂന്ന് കൂട്ടർക്കും ധർമ്മത്തെ സ്വീകരിച്ചാൽ പുണ്യലോകമാണ് ഫലം. മൂന്ന് കൂട്ടർക്കും ഫലം ഒന്നാണെങ്കിൽ ഒരാൾ മറ്റൊരാളെക്കാളും എങ്ങനെ ശേഷമാകും? പിന്നെ നമ്മൾ പറയുന്നു അയാളൊരു ശരിയായ സന്യാസിയാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ? അയാളെ സന്യാസധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ശരിയായ ഗൃഹസ്ഥനെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ശരിയായ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ഇനി ഒരാൾ മറ്റൊരാളെക്കാളും വലുതാകുന്നില്ല, ഒരു വ്യത്യാസമില്ല. വലുതാകുന്നത് കളർ കൊണ്ട് ഉള്ള മാറ്റങ്ങൾ, അല്ലാതെ ഒരു പ്രത്യേകതയില്ല. ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്നുപോലെ ആയിരിക്കും. എന്തുകൊണ്ട്? പറയുന്നു, കർത്താധികാരകക്രിയാഫലഭേദ പ്രത്യയബന്ധം. ഞാൻ കർത്താവാണ്, എന്നത് കാരകമാണ്, എന്നത് ക്രിയയാണ്, അതെന്റെ ഫലമാണ്, ഈ ഭേദ ഞാനുള്ളവൻ. നിമിത്തം ഉപാധായ, നിമിത്തത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതം കുരു ഇതം മാ കർഷീരതി കർമ്മവിധിയെ പ്രവൃത്ത. ഈ നിമിത്തങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ടാണ് കർമ്മവിധികൾ പ്രവർത്തിക്കുന്നത്. ഇത് ചെയ്യൂ, ഇത് ചെയ്യരുത്, അങ്ങനെ പറയുന്നു. ജ്യോതിഷ്ഠോമം ചെയ്യണം, അഭിചാര ക്രിയണം മറ്റും ചെയ്യരുത്. അങ്ങനെ കർമ്മവിധികൾ പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ്. നിമിത്തം ശാസ്ത്രകൃതം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ കർമ്മത്തിനുള്ള നിമിത്തം ഒരിക്കലും ശാസ്ത്രകൃതമല്ല, സഹജമാണ്. സഹജമായിരിക്കുന്നത് രാഗദ്വേഷാദികൾ. ഏത് ധർമ്മത്തെ സ്വീകരിക്കുന്നതും കർത്തൃത്വ ഭോക്തൃത്വാദി ചിന്തയും രാഗദ്വേഷാദികളും കൊണ്ടാണ്. അല്ലേ? ഒരാള് ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ഗാർഹസ്ഥ്യത്തോട് രാഗമുള്ളതുകൊണ്ട്. വേറൊരാള് സന്യാസം സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? അതിനോട് ദ്വേഷമുള്ളതുകൊണ്ട്. അപ്പോൾ രണ്ട് ധർമ്മത്തിനും പ്രേരകമായിരിക്കുന്ന എന്താണ്? ഈ നിമിത്തങ്ങളോ സഹജമായ നിമിത്തങ്ങളാണ്, ശാസ്ത്രകൃതമല്ല. രാഗദ്വേഷങ്ങളിൽ പ്രേരിതമായാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത്. ബ്രഹ്മചാരി ബ്രഹ്മചര്യത്തെ സ്വീകരിക്കുന്നു, ഗൃഹസ്ഥൻ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു, സന്യാസി സന്യാസത്തെ സ്വീകരിക്കുന്നതെല്ലാം എന്താണ്? ചില നിമിത്തങ്ങളെ അപേക്ഷിച്ചിട്ടാണ്. ആ നിമിത്തങ്ങൾ ശാസ്ത്രകൃതമല്ല, മറിച്ച് സഹജമാണ്, രാഗം കൊണ്ടുള്ളതാണ്. രാഗദ്വേഷങ്ങളാണ് അതിന് കാരണം. രാഗദ്വേഷങ്ങളാൽ പ്രേരിതമായി ഒരാളൊരാശ്രമധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളിൽ എന്താ പ്രത്യേകിച്ച് മഹത്വമുള്ളത്? സന്യാസത്തെ സ്വീകരിച്ചാലും ഗൃഹസ്ഥത്തെ സ്വീകരിച്ചാലും ഇതിലൊക്കെ ഏറ്റക്കുറിച്ചിൽ എങ്ങനെയാ വരുന്നത്? ഇപ്പൊ സന്യാസിക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ എന്താ ഉള്ളത്? ഞാൻ പൂജ്യനാണ്, എല്ലാവരും എന്നെ ബഹുമാനിച്ചോണം, അല്ലെങ്കിൽ ബ്രഹ്മചാരിക്ക് അല്ലെങ്കിൽ ഗൃഹസ്ഥന് ഞാൻ ശ്രേഷ്ഠനാണ് എന്നെ വണങ്ങുന്നതെന്ന് പറയാൻ എന്താ കാര്യം? ഇവർക്കാർക്കും ഇങ്ങനെ യാതൊരു പ്രത്യേക അവകാശങ്ങളും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? എല്ലാം സഹജമായിട്ട് സംഭവിക്കുന്നു. രാഗദ്വേഷങ്ങളാണ്. സ്വാമിയുടെ ഇത് ചോദിക്കുന്നു, സ്വാമി എന്തുകൊണ്ടാ സ്വാമിയായത് എന്ന് ചോദിച്ചാൽ സ്വാമി ആദ്യം ഒന്ന് പരങ്ങും, രണ്ടാമത് പറയും പൂർവാശ്രമത്തെ സംബന്ധിച്ചൊന്ന് സന്യാസിമാർക്ക് അസംബന്ധ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു തടിതപ്പം. എന്തുകൊണ്ടാ? സ്വാമിക്ക് സ്വയം അറിയത്തില്ല താൻ സ്വാമിയായത് രാഗദ്വേഷങ്ങളുകൊണ്ടാണ്, സഹജമായ നിമിത്തങ്ങൾ കൊണ്ടാണ്, എന്നാ ശാസ്ത്രകൃതം. ആരെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ടാണ് സ്വാമിയാവുന്നത്? ഭരിക്കുന്നത് ശാസ്ത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ടല്ല, സ്വന്തം രാഗദ്വേഷങ്ങളുടെ പരിണമം അവിടെ വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ട്? സർവപ്രാണിഷ ദർശന, ഈ നിമിത്തങ്ങളെ എല്ലാ പ്രാണികളിലും ഉണ്ട്. എന്നുവെച്ചാൽ മനുഷ്യരിൽ മാത്രമല്ല, എല്ലാ മൃഗങ്ങളിലും ഉണ്ട് ഇതൊക്കെ. അവരാരും സ്വാമിമാരാകുന്നില്ലെന്നേ ഉള്ളു. പറയുന്നു സർവപ്രാണികളിലും ഇതിന്റെ നിമിത്തം ഇരിപ്പുണ്ട്. ചിലരാകുന്നില്ല, ചിലരാകുന്നു. ആകുന്നതിലപ്പോ എന്താ മഹത്വം? എന്താ അതിന് മഹത്വമൊന്നുമില്ല എന്നുള്ളത്. സർവപ്രാണികളിലും ഈ നിമിത്തങ്ങളുണ്ട് ദർശന, അതിനെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യൻ ധർമ്മത്തെ സ്വീകരിക്കുന്നത്. രാഗമോ ദ്വേഷമോ ആകാം, മറിച്ച് ആണെങ്കിലോ സത് ഏകമേവ അദ്വിതീയം ആത്മീയവേദം സർവം ബ്രഹ്മവേദം സർവം ഇതി ശാസ്ത്രജന്യപ്രത്യോ വിദ്യാരൂപക സ്വാഭാവികം ക്രിയാകാരക ഫലഭേദപ്രത്യം കർമ്മവിധി നിമിത്തം അനുപമൃദ്ധ്യനജ്ജായത്തെ. സത് ഏകമേവ അദ്വിതീയം ആത്മീയവേദം സർവം ബ്രഹ്മവേദം സർവം ഇത് ശാസ്ത്രജന്യം, ഇതാണ് ശാസ്ത്രജന്യമായ ജ്ഞാനം. ആത്മബോധത്തെ കുറിച്ച് പറയുന്നു, പരമാത്മബോധത്തെ കുറിച്ച് പറയുന്നു, അത് ശാസ്ത്രജന്യമാണ്. വിദ്യാരൂപ, അത് വിദ്യാരൂപമാണ്. അത് സ്വാഭാവികമായ കർമ്മനിമിത്തങ്ങളെ നശിപ്പിച്ചുകൊണ്ടുണ്ടാകുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. അത് സ്വാഭാവികം ക്രിയാകാരക ഫലഭേദപ്രത്യം, സ്വാഭാവികമായ ക്രിയാകാരക ഫലഭേദജ്ഞാനത്തെ എന്താണ് കർമ്മവിധി നിമിത്തം, കർമ്മവിധിക്ക് നിമിത്തമായിരിക്കുന്ന അതിനെ അനുപമൃദ്ധി ഇല്ലാതാക്കാതെ നജായതേ വിദ്യ ഉണ്ടാകുന്നില്ല. അവിദ്യയെ നശിപ്പിക്കാതെ വിദ്യയ്ക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. ഇരുട്ടിനെ ഇല്ലാതാക്കാതെ വെളിച്ചത്തിന് പ്രകാശിക്കാൻ പറ്റത്തില്ല. വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ അവിടെ ഇരുട്ടില്ലാതാകണം. എന്നുവെച്ചാൽ രണ്ടും ഒരുമിച്ച് സംഭവിക്കണമെന്ന്. അതുകൊണ്ട് ധർമ്മത്തിന് നിമിത്തമായിരിക്കുന്ന രാഗദ്വേഷാദികളെ നശിപ്പിക്കുക, ഈ ജ്ഞാനം ഉണ്ടായി നിലനിൽക്കത്തില്ല. അപ്പൊ ഈ ജ്ഞാനത്തിൽ ഇന്നിവിടെ ആശ്രമധർമ്മങ്ങൾ ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ആള് അജ്ഞനാണ്, അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധമില്ല എന്താണ്, കേവലം തന്റെ ധർമ്മത്തിലുള്ള അഭിമാനം മാത്രം. അതുകൊണ്ട് സ്വയം ദിവ്യനാണ്, പൂജ്യനാണ്, ശ്രേഷ്ഠനാണ് എന്നൊക്കെ സ്വയം കരുതുന്നു. അതിനർത്ഥമില്ല, അതാണ് പറയുന്നതിന്റെ താല്പര്യം. മറിച്ച് മുഖ്യം എന്താണ്? തത്വജ്ഞാനം ആണെന്ന്. ആ തത്വജ്ഞാനത്തിൽ ശാസ്ത്രവിഹിതമായ ഒരു ധർമ്മത്തിനും അവിടെ നിലനിൽപ്പില്ല. രാഗദ്വേഷാദികളെ, എന്തുകൊണ്ട് രാഗദ്വേഷാദികളെ പിൻപറ്റിയാണ് ശാസ്ത്രം ധർമ്മത്തെ വിധിച്ചിരിക്കുന്നത്? സന്യാസമായാലും ശരി, ആ രാഗദ്വേഷാദികളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ധർമ്മത്തെ സ്വീകരിക്കാൻ പറ്റും? അതെങ്ങനെ ഇല്ലാതാകുന്നു? തത്വജ്ഞാനം കൊണ്ട് അതില്ലാതെ. ഇപ്പൊ പരിവ്രാജകനെ സംബന്ധിച്ച് രാഗദ്വേഷങ്ങൾ നിമിത്തമായിട്ടുള്ള ശാസ്ത്രവിഹിതമായ ഒരു ധർമ്മവും അവിടെ ഇല്ല. ആ പരിവ്രാജകനിലിരിക്കുന്ന ആ ജ്ഞാനം അത് ശാസ്ത്ര പ്രമാണമാണ്, ശാസ്ത്ര പ്രമാണം ജന്യമാണ്. ഭേദഭേദ പ്രത്യോർ വിരോധ, ഒന്ന് ഭേദപ്രത്യം, ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് നിമിത്തമായിരിക്കുന്ന ഭേദജ്ഞാനം, മറ്റൊന്ന് അഭേദപ്രത്യം. എന്നുമ്പ് പറഞ്ഞു സർവം ബ്രഹ്മേവേദം, ബ്രഹ്മേവേദം സർവം. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, ഇതെങ്ങനെ ഒരുമിച്ചിരിക്കും? അതിന് ഭേദപ്രത്യം ഉള്ളപ്പോൾ മാത്രമേ ധർമ്മമുള്ളൂ, ധർമ്മത്തെ സ്വീകരിക്കാൻ പറ്റൂ. ഇത് അതിന്റെ പരമാർത്ഥമായ നിലയെക്കുറിച്ച് പറയും. നഹി തൈമിരിക ദ്വിചന്ദ്രാദി ഭേദപ്രത്യം അനുപമൃദ്യ തിമിര അപഗമേ ചന്ദ്രാദ്യേകത്വ പ്രത്യ ഉപജായതേ. തിമിരം ഉണ്ടായിരുന്നപ്പോ ദ്വിചന്ദ്രജ്ഞാനം ഉണ്ടായിരുന്നു, അതാണ് തൈമിരിക ദ്വിചന്ദ്രാദി ഭേദപ്രത്യം. പക്ഷേ തിമിരത്തെ മാറ്റിയപ്പോ ആ ദ്വിചന്ദ്രജ്ഞാനത്തെ മാറ്റിയിട്ടാണ് ഏകചന്ദ്രജ്ഞാനം വന്നത്. ഏകചന്ദ്രജ്ഞാനം വരുമ്പോൾ ദ്വിചന്ദ്രജ്ഞാനം പോയി. അതാണ് ഭേദപ്രത്യം അനുപമൃത്യ, അതിനെ ഇല്ലാതാക്കാതെ തിമിര അപഗമിയെ, തിമിരത്തെ ഇല്ലാതാക്കിയാൽ ചന്ദ്രാദി ഏകത്വ പ്രത്യ ഏകത്വജ്ഞാനം ഉണ്ടാകത്തില്ല. അപ്പൊ എപ്പോ ഏകത്വജ്ഞാനം ഉണ്ടാകുന്നു, അപ്പോ ദ്വിത്വജ്ഞാനം നശിക്കുന്നു, ഭേദപ്രത്യം നശിക്കുന്നു. വിദ്യ വിദ്യാപ്രത്യോർ വിരോധ, വിദ്യ വിദ്യാപ്രത്യങ്ങൾ തമ്മിൽ വിരോധമുണ്ട്. തത്രൈവം സതി യം ഭേദപ്രത്യം ഉപാധായ കർമ്മവിധേയ പ്രവൃത്ത സയസ്യ ഉപമർദ്ദിത സദേകമേവാദ്വിതീയം തസത്യം വികാരഭേദു അനൃതം ഇത്യേതദ് വാക്യപ്രമാണജനിതേന ഏകത്വപ്രത്യേന സ സർവകർമ്മഭ്യോ നിവൃത്തോ നിമിത്ത നിവൃത്തേ സ ച നിവൃത്ത കർമ്മ ബ്രഹ്മസംസ്ഥ ഉച്യതേ സ ച പരിപ്രാടേവ അന്യസ്യ അസംഭവ. ഇനി ഭാഷ്യകാലം തന്റെ സിദ്ധാന്തത്തെ അവസാനമായി പറയുന്നു. അതുകൊണ്ട് തത്രൈവം സതി, കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കെ എം ഭേദപ്രത്യവും ഉപാധായ കർമ്മവിധേയ പ്രവൃത്ത, ഏതൊരു ഭേദജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് കർമ്മവിധികൾ നടപ്പിലായിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യുന്നവനാണ് എനിക്ക് ഫലത്തെ അനുഭവിക്കണം തുടങ്ങിയതാണ് ഭേദപ്രത്യം. സയസ്യ ഉപമർദ്ദിത, ആ ഭേദജ്ഞാനം ആർക്കാണ് ഇല്ലാതായത്? ആരിലോ പരിപ്രാജകന് ഭേദജ്ഞാനമില്ല. സ ഏകമേവ അദ്വിതീയം തത്സത്യം വികാരഭേദ അനുദം ഇത്യേത് ബാക്കിപ്രമാണജനിതേന ഏകത്വപ്പെട്ടേന. ആ ഏകത്വജ്ഞാനം സഹജമായിട്ടങ്ങ് ഉണ്ടാകത്തില്ല, വെറുതെ ഇരുന്നാൽ ഏകത്വജ്ഞാനം ഉണ്ടാകില്ല. എന്തുകൊണ്ട്? അത് പ്രമാണജന്യമാണ്, പ്രമാണത്തിൽ നിന്നും മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഏതാണ് പ്രമാണം? സദൈകമേവാദ്യം തസ്സത്യം വികാരഭേദവാനൃതം മൃത്തികേത്യവ സത്യം ആചാരം ഗുണം വികാരവും നാമധേയം അതിനെ സൂചിപ്പിക്കാനുണ്ട്. മൃത്തികേത്യവ സത്യം തുടങ്ങിയ പ്രമാണവാക്യങ്ങൾ അതിൽ നിന്നേ ഉണ്ടാകത്തുള്ള ഏകത്വപ്രത്യം, ഏകത്വജ്ഞാനം. അല്ലാതെ ഏകത്വജ്ഞാനം ഉണ്ടാകുന്നതിന് വേറെ കൂടെ ഉപായങ്ങളൊന്നും സഹജമായി ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഏകത്വജ്ഞാനം ഉണ്ടാകുന്നവൻ സർവകർമ്മഭ്യൂ നിവൃത്തോ, അവൻ സർവ കർമ്മങ്ങളിൽ നിന്നും നിവൃത്തനാകുന്നു എന്ന് പറഞ്ഞാൽ ആശ്രമധർമ്മങ്ങളിൽ നിന്നല്ല അവൻ നിവൃത്തനാകുന്നു. സജ നിവൃത്ത കർമ്മ, കർമ്മങ്ങളിൽ നിന്നെല്ലാം നിവർത്തിച്ചവൻ, ധർമ്മങ്ങളിൽ നിന്നെല്ലാം നിവർത്തിച്ചവൻ ബ്രഹ്മസംസ്ഥ ഉച്ചതേ, അവനാണ് ബ്രഹ്മസംസ്ഥ. ജ്ഞാനം കൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിച്ചവനാണ് ബ്രഹ്മസംസ്ഥൻ. സജ പരിപ്രാടേവ, അവൻ പരിപ്രാടനെന്ന് പറയുമ്പോൾ അത് ബ്രഹ്മചാരിയല്ല, ഗൃഹസ്ഥനല്ല, താപസനല്ല. അന്യസ്യ അസംഭവ, അന്യരില്ലാത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അവരെല്ലാം സഹജമായി രാഗദ്വേഷങ്ങളുണ്ട്, അതനുസരിച്ച് അവർ കർമ്മവിധികളെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരിൽ ബ്രഹ്മസംസ്ഥൻ എന്ന് ആരെയും പറയാൻ കഴിയില്ല. പരിഭ്രാടേവ അന്യസ്യ സംഭവ. ഇവിടെ പരിഭ്രാട് എന്ന് പറയുന്നവരാണ് ആരെല്ലാണോ ഏകത്വജ്ഞാനം കൊണ്ട് ഭേദജ്ഞാനം നശിച്ചത് അവനാണ് പരിഭ്രാജൻ എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ചതുർത്ഥാശ്രമി എന്നുള്ള അർത്ഥത്തിൽ അത് നേരത്തെ ഭാഷകാരൻ പറഞ്ഞു, ആശ്രമധർമ്മ നിഷ്ഠനായ അവനല്ല പരിപ്രാജൻ. അവനൊരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുകയാണ്, അവനൊരു സാധകനാണ്, ഒരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്ന എന്തിന്? മറ്റ് ധർമ്മങ്ങളെല്ലാം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അധർമ്മത്തെ ഒഴിവാക്കാൻ. ബ്രഹ്മചര്യം, ഗർഹസ്ഥ്യം തുടങ്ങിയ ധർമ്മങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി സന്യാസധർമ്മത്തെ സ്വീകരിച്ചു ഒരു സാധന എന്നുള്ള നിലയ്ക്ക്, ജ്ഞാനസാധന എന്നുള്ള നിലയ്ക്ക് അവൻ ജിജ്ഞാസമാണ്. സാധനയുടെ ഫലമായിട്ടാണ് അവന് ജ്ഞാനം ഉണ്ടാകുന്നത്. ആ ജ്ഞാനത്തിലാണ് ഭേദപ്രത്യം നശിക്കുന്നത്. അതാണ് നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സന്യാസവും യഥാർത്ഥ സന്യാസവും തമ്മിൽ വ്യത്യാസം. യഥാർത്ഥ സന്യാസം അതാണ്, അവിടെയാണ് മഹത്വം, മഹാത്മാ. എന്തുകൊണ്ട്? അവിടെ ഭേദപ്രത്യം നശിച്ചിരിക്കുന്നു. നമ്മൾ സ്വീകരിക്കുന്ന സന്യാസധർമ്മം അത് ഭേദപ്രത്യത്തെ ആശ്രയിച്ചിട്ടാണ് ഒരു സാധനം. അത് ഗൃഹസ്ഥധർമ്മം പോലെ തന്നെ. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് മഹത്വമില്ല, രണ്ടിടത്തും ഭേദപ്രത്യമാണ് നിമിത്തമായിരിക്കുന്നത് എന്നർത്ഥം. പിന്നെന്താ വ്യത്യാസം? വാസനയിൽ വരുന്ന വ്യത്യാസം അത്രയേ ഉള്ളൂ. അന്യോഹി അന്ന് ഇവിടുത്തെ ഭേദപ്രത്യഹ സ്വന്യത് പശ്യ സുന്ദുൻ മന്വാനു വിജാനൻ ഇതം കൃത്വ ഇതം പ്രാപ്നീയാം ഇതിഹി മന്യതേ. ഈ പരിപ്രാജകനല്ലാത്തവൻ അന്യോഹി ആ നിവൃത്ത ഭേദപ്രത്യം, അവന്റെ ഭേദജ്ഞാനം നശിച്ചിട്ടില്ല. അന്യൻ പശ്യൻ ശൃണ്ൻ മന്വാനോ വിജാനൻ എല്ലാം ചെയ്തു, കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, അറിയുന്നു. ഇതം കൃത്വ ഇതം പ്രാപ്നീയ, ഇത് ചെയ്ത് ഞാൻ ഈ ഫലം നേടും എന്ന് കരുതുന്നു. തസ്യ ഏവം കുറവതോ ന ബ്രഹ്മ സംസ്ഥത, അങ്ങനെ കരുതുന്നവനോ ബ്രഹ്മനിഷ്ഠയില്ല. ഞാൻ ഇന്ന കർമ്മത്തെ ചെയ്ത് ഞാൻ ഇന്ന ഫലത്തെ നേടുമെന്ന് കരുതുന്നവന് അമൃതത്വമില്ല മോക്ഷമില്ല. വാചാരംഭണം മാത്ര വികാര അനൃത അഭിസംബന്ധി പ്രത്യേകത്വ അസത്യമിത്യുപമർദ്ദിതേ ഭേദപ്രത്യയെ സതി ഇതം അനേന കർത്തവ്യം മയേതി പ്രമാണപ്രമേയ ബുദ്ധിരുപപദ്യതേ.